ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 142-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യവും അതിൻ്റെ 16-ാമത്തെ വാക്യവും വായിക്കാം. ഇവ സർവഭൂതലത്തിനുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കളേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. 16-ാം വാക്യം, അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഇനി ഭാവിയിൽ നടക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പാൻ തക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സെടുത്ത് അവസാനിപ്പിച്ചപ്പോൾ ഈ വിഷയം ഞാൻ പറയുകയുണ്ടായി. ഇവിടെ ഹർമഗദോൻ എന്ന എബ്രായ ശബ്ദത്തിൻ്റെ അർത്ഥം മെഗിദ്ദോ പർവ്വതം എന്നാണ്. ഒരു ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹാദിവസത്തിലെ യുദ്ധം എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി ഭാവിയിൽ 3 യുദ്ധങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യമായി നടക്കാൻ പോകുന്ന യുദ്ധം, തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ആദ്യം നടക്കുവാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ്. അതിനെക്കുറിച്ച് വിശദീകരിപ്പാൻ തക്കൊണ്ട് പോവുകയാണ്. രണ്ടാമത് നടക്കാൻ പോകുന്ന യുദ്ധം ഹർമഗദോൻ യുദ്ധമാണ്. അത് മഹോദ്ര കാലത്തിൻ്റെ അവസാനം നടക്കേണ്ട യുദ്ധമാണ്. ആ യുദ്ധം അന്തിക്രിസ്തുവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തമ്മിൽ നടക്കേണ്ടതായ യുദ്ധമാണ്. 3-ാമത്തെ യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അത് 1000 വാഴ്ചയ്ക്ക് ശേഷം നടക്കേണ്ടതായ യുദ്ധമാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ 83-ാം സങ്കീർത്തനം 4-5 വാക്യം വായിക്കുമ്പോൾ, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളുക, അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവരിങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്തു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ഒരു ജാതിയാണ്. അത് സാത്താൻ അറിയാം. അന്ന് മുതൽ ഈ വംശത്തെ നശിപ്പിക്കുവാൻ തക്കൊണ്ണം സാത്താൻ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇനി നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് അല്ല റഷ്യ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് അന്ന് പൗരസ്ത്യ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റുമുട്ടലാണ് ഇനിയും താമസിയാതെ ഈ ലോകത്തിൽ നടക്കുവാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നമ്മൾ വായിക്കും. ആ യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങളും ഇന്ന് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന സകല രാഷ്ട്രങ്ങളും അന്തിക്രിസ്തുവിനോട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് അവരെ നശിപ്പിക്കാൻ വരുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ പ്രത്യക്ഷതയിൽ ഇറങ്ങി വന്ന് അന്തിക്രിസ്തുവിനെ പരാജയപ്പെടുത്തുന്ന ആ യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഗോഗ് മാഗോഗ് യുദ്ധം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധം യേശു ക്രിസ്തുവും സാത്താനും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ഇങ്ങനെ 3 യുദ്ധങ്ങളെക്കുറിച്ച്, മഹായുദ്ധങ്ങളെക്കുറിച്ച്, വലിയ യുദ്ധങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഈ ഹർമഗദോൻ എന്ന് പറയുന്ന യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി ചിന്തിക്കേണ്ടതായ യുദ്ധമാണ് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള ആ യുദ്ധം. ദൈവജനത്തിൻ്റെ ചരിത്രം ആദ്യം മുതൽ പഠന വിഷയമാക്കുന്ന ആർക്കും വളരെ വേഗം ഗ്രഹിക്കാവുന്ന ഒന്നുണ്ട്. അതായത് ഇസ്രായേൽ ജാതിയെ അതിൻ്റെ ശൈശവദശ മുതൽ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ പൈശാചിക ശക്തികൾ രാധകളില്ലാതെ പരിശ്രമിക്കുന്നതായി കാണാം. ദൈവം നട്ടതും നനച്ചതുമായ ഈ നടുതലയെ ഭൂമിയിൽ നിന്ന് പിഴുതുകളയുവാനും സർവശക്തനായ ദൈവത്തിൻ്റെ ആലോചന വ്യർത്ഥമാണെന്ന് വരുത്തി വയ്ക്കുവാനും സാത്താന്യ ശക്തി അതിൻ്റെ സകല കഴിവുകളും ഇതിനോടകം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ വായിച്ച വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. 83 സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളുക. അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവരിങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏത് കാലത്തെയും ദൈവജനത്തോടുള്ള ശത്രുവിൻ്റെ ശത്രുതയ്ക്ക് തെളിവാണ് ഈ വാക്ക്. ദൈവജനത്തെ നശിപ്പിക്കുവാൻ ശത്രു ചെയ്തു വച്ച ഹീനശ്രമങ്ങളുടെ ആദ്യം മുതലുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ നാം മനസ്സിലാക്കാതെ തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഇതാ ശത്രു ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കിക്കളുക എന്നുള്ളതാണ്. ഹർമഗദോൻ യുദ്ധമാകുമ്പോൾ ലോകമെങ്ങുമുള്ള സകല രാഷ്ട്രങ്ങളും ഒരുമിച്ച് യോജിച്ച് എതിർ ക്രിസ്തുവിൻ്റെ കൊടി കീഴിലാണി നടക്കും. അത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മാത്രം ഒരു പക്ഷവും മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളും എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ മറുപക്ഷത്തുമായിരിക്കും. ഇസ്രായേൽ മാത്രം ഒരു പക്ഷവും ലോകരാഷ്ട്രങ്ങളെല്ലാം എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മറുപക്ഷവുമായിരിക്കും. സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി സാത്താൻ നേതൃത്വം എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കുന്നതായി വെളിപ്പാട് പുസ്തകം 16:14 പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചതാണല്ലോ. ഭൂലോക ചരിത്രത്തിലെ അവസാന യുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹർമഗദോൻ യുദ്ധത്തിനായി മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനും തങ്ങളുടെ സർവശക്തി ഉപയോഗിക്കും. ആയതിലേക്ക് മേൽപ്പറഞ്ഞ സാത്താന്യ തൃത്വങ്ങൾ തങ്ങളുടെ വായിൽ നിന്ന് തവളയെപ്പോലുള്ള അശുദ്ധാത്മാക്കളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അയക്കും. ഈ ഭാഗം, ഈ ഹർമഗദോൻ യുദ്ധം ചിന്തിക്കുന്നതിന് മുമ്പായി നമ്മൾ ചിന്തിക്കേണ്ടതായ യുദ്ധമാണ് ഇസ്രായേൽ റഷ്യ എന്ന് പറയുന്ന യുദ്ധം. അത് എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. 3 ലോകമഹായുദ്ധമാകുന്ന ഗോഗ് മാഗോഗ്, അത് മൂന്നാം ലോകമഹായുദ്ധത്തിൽ യുദ്ധമാകുന്ന ഇസ്രായേൽ റഷ്യ യുദ്ധമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ യുദ്ധത്തിൽ സാത്താൻ ശക്തികൾ പരാജയപ്പെട്ട ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും സാത്താനോട് ചേർന്നുന്ന സൈന്യവ്യൂഹം ആറ്റം റേഡിയേഷൻ നിമിത്തം ഉരുകി വിടുകയും ചെയ്യുമ്പോൾ, അതേ ഈ യുദ്ധത്തിൻ്റെ അവസാനമായിട്ട് ആ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ സമാപ്തി വരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ണം കഴിയും. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഇസ്രായേൽ റഷ്യ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ലോകത്തിലെ രാഷ്ട്രീയ നാടകത്തിൽ ഈ യുഗാന്ത്യ വേളയിൽ ഇസ്രായേലും റഷ്യയും രണ്ട് സുപ്രധാന ഘടകങ്ങളായി നടനം ചെയ്യേണ്ടവയാണ്. മാത്രമല്ല, പാശ്ചാത്യ മകൾ ശക്തികളും പൗരസ്ത്യ മകൾ ശക്തികളും തമ്മിൽ വലിയൊരു സംഘട്ടനത്തിൽ എത്തിച്ചേരേണ്ടതും പ്രാവചനികമായി നിവർത്തിക്കപ്പെടേണ്ടതായ വസ്തുതയാണ്. ഈ ഭാഗങ്ങൾ തിരുവെഴുത്തിലെ തെളിവുകളോടുകൂടെ വിശദീകരിക്കാൻ തക്കണം പോവുകയാണ്. രാഷ്ട്രീയ നാടകത്തിൻ്റെ അന്തിമ നടനങ്ങളിലൊന്നായി റഷ്യൻ മകൾ ശക്തി മറ്റനേകം രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ ഫലസ്തീൻ ഇസ്രായേൽ രാജ്യം പിടിച്ചെടുക്കേണ്ടതിനായി ഒരു ഘോര യുദ്ധത്തിൽ പ്രവേശിക്കുകയും ഇസ്രായേൽ പാശ്ചാത്യ മകൾ ശക്തിയുടെ സഹായത്തോടുകൂടെ അതിനെ എതിരിടുകയും ചെയ്യും. തിരുവെഴുത്തിലെ പ്രവചനങ്ങളിൽ സ്പഷ്ടമായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യം ആസന്ന ഭാവിയിൽ നിറവേറേണ്ടിയിരിക്കുന്നു. പ്രസ്തുത സംഭവ നിർവഹണത്തിന് അടുത്ത് മുൻപേ റഷ്യൻ സാമ്രാജ്യം ഇതര മഹത്ശക്തിയുടെ മുന്നണിയിൽ വരികയും ഇസ്രായേൽ രാഷ്ട്രം ഉടലെടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണല്ലോ. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ രണ്ട് ലോകൈക മഹായുദ്ധങ്ങളുടെയും പരിണത ഫലമായി ഇത് സംഭവിച്ചിരിക്കുന്നു. ലോകത്തിൽ രാഷ്ട്രങ്ങൾ രൂപമെടുത്ത കാലം മുതൽക്ക് തന്നെ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ലോകൈക മഹായുദ്ധങ്ങളായി ഉണ്ടായത് രണ്ടെണ്ണം മാത്രമാണ്. ലോകത്തെ മുഴുവൻ ബാധിച്ച യുദ്ധങ്ങളായി തീർന്നതിനാൽ അത്രേ അവ ലോകമഹായുദ്ധങ്ങളായി തീർന്നത്. ലോകമഹായുദ്ധം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. 1 ലോകമഹായുദ്ധം, 2 ലോകമഹായുദ്ധം. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം, 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം, ഇങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ രണ്ട് ലോക മഹായുദ്ധങ്ങൾ നടന്നു. ഈ രണ്ട് ലോക മഹായുദ്ധങ്ങളും ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇസ്രായേലും അഥവാ റഷ്യയും ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചേരുവാൻ മുഖാന്തരമായി ഭവിച്ചു. ഒന്നാം ലോക മഹായുദ്ധ ഫലമായി യഹൂദജാതിക്ക് ഫലസ്തീൻ നാട്ടിൽ പ്രവേശനം ശ്രദ്ധിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഇസ്രായേൽ രാഷ്ട്രം രൂപം പ്രാപിപ്പാൻ തക്കവണ്ടിയായി. അപ്രകാരം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ അതുവരെ സാർ കൈസർമാരുടെ ഭരണത്തിലിരുന്ന റഷ്യയിൽ സോവിയറ്റ് വിപ്ലവം ഉണ്ടാകുകയും തദ്വാര സോവിയറ്റ് റിപ്പബ്ലിക് ഭരണം ഏർപ്പെടുത്തപ്പെടുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടെ റഷ്യൻ മകൽ ശക്തി ലോകത്തിലെ വൻകിട ശക്തികളുടെ മുന്നണിയിൽ വന്നുമിരിക്കുന്നു. ഈ രണ്ട് ലോക മഹായുദ്ധങ്ങളും ആസന്ന ഭാവിയിൽ ഫലസ്തീനും ഇസ്രായേൽ രാഷ്ട്രവും വിഷയമാക്കിക്കൊണ്ട് റഷ്യ മുഖേന സംഭവിക്കാൻ പോകുന്ന ഘോര സംഘട്ടനത്തിന് വഴിയൊരുക്കുന്നവയായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഇന്ന് രാഷ്ട്രീയ രംഗത്തെ സ്ഥിതിഗതികൾ മുഴുവനും ആ ഭീകര സംഘട്ടനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണ സംരംഭങ്ങളാണെന്ന് പ്രവചനത്തിലൂടെ വീക്ഷണം ചെയ്യുന്നവർക്ക് ബോധ്യമാകും. രാഷ്ട്രങ്ങളെല്ലാം സമാധാനം വേണമെന്ന് വിളിച്ചു പോകുന്നു. തദവസരം തന്നെ അവയൊക്കെയും ഘോര സമരത്തിന് വേണ്ടി ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള സകല ഒരുക്കങ്ങളും ചെയ്തുകൊണ്ട് അത്ര ഇരിക്കുന്നത്. യുദ്ധനാടകത്തിൻ്റെ അന്തിമരംഗം ഇസ്രായേലാണ്. റഷ്യൻ മകൾ ശക്തി ഇസ്രായേലിലേക്ക് തൻ്റെ സർവശക്തിയോടുകൂടി വരേണ്ടിയിരിക്കുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ ഇസ്രായേലിന് വന്നായ മാറ്റവും റഷ്യയ്ക്ക് വന്ന മാറ്റത്തെക്കുറിച്ചും ഞാൻ പ്രസ്താവിച്ചല്ലോ. ഈ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ എങ്ങനെ ഫലസ്തീൻ നാട്ടിൽ പ്രവേശിച്ചു എന്നും അതുപോലെ തന്നെ ഇസ്രായേലിന് എങ്ങനെ രാഷ്ട്രമുണ്ടായി എന്നും ഒരു പഠനം നടത്തിയിട്ട് പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ വിഷയം മനസ്സിലാകത്തുള്ളൂ. ദൈവമക്കൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഇപ്പോൾ നമ്മൾ എടുക്കുവാൻ പോകുന്ന ഒരു നീണ്ട സബ്ജക്റ്റാണ്. അതുകൊണ്ട് ശാന്തമായി ഞാൻ എടുക്കുന്ന ഈ ക്ലാസുകൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ ദൈവജനത്തെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് റഷ്യ ലോകത്തിലെ ഒരു ശക്തിയാണ്, ഒരു വൻകിട ശക്തിയാണ്. സോവിയറ്റ് റിപ്പബ്ലിക് ഭരണം തകിടം മറിഞ്ഞത് നമുക്കറിയാമല്ലോ. വേദപുസ്തക ഭാഷയിൽ പഠിച്ചാൽ ആ രാജ്യങ്ങളൊന്നും ഈ റഷ്യ എന്നുള്ള ആ വരമ്പിൽ ഉൾപ്പെടുന്നവയല്ല. ഈ യുദ്ധം ഇനി നടക്കാൻ പോകുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിന് മുൻപേ ഈ സോവിയറ്റ് റിപ്പബ്ലിക് ഭരണകൂടം തകർന്നത് അത് തകരേണ്ടത് തന്നെയായിരുന്നു എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ആ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളൊന്നും ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടവയല്ല. എന്നാൽ തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന അതേ നിലയിൽ തന്നെ ഇന്നത്തെ റഷ്യൻ ഭരണകൂടം ആയിത്തീർന്നിരിക്കുന്നു. അത് ലോകത്തിലെ വൻകിട ശക്തികളിൽ ഒരു ശക്തിയായിട്ട് റഷ്യ രൂപം കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രം ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി ഇസ്രായേൽ ഫലസ്തീൻ നാട്ടിൽ ഇസ്രായേലിൽ പ്രവേശിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഇസ്രായേലിന് ലോകത്തെ രാഷ്ട്രമുണ്ടായി. ആകയാൽ ഇസ്രായേൽ എങ്ങനെ വന്നു, ഇത്ര വലിയ ശക്തിയായി തീരുവാനുള്ള കാരണം എന്താണെന്നുള്ളത് പുറകോട്ടിറങ്ങി അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വീണ്ടും ഞാൻ പുറകോട്ടിറങ്ങിയാണ്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തുപോയി എന്ന് അനേക സംഭവങ്ങൾ പ്രവചന ഗ്രന്ഥമായി തിരുവചനത്തിലൂടെ നമ്മെ വിളിച്ചറിയിക്കുന്നു. അത് പ്രത്യക്ഷത നിറവേറിക്കൊണ്ടിരിക്കുന്നു. അവകളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് യഹൂദിയ ലക്ഷ്യങ്ങളത്രേ. റോമാലേഖനം 11:15 നമുക്ക് വായിക്കാം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ് എന്നല്ലാതെ എന്താകും? റോമാലേഖനം 11:25 വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരും നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ രഹസ്യം എന്നതിനെ ഇംഗ്ലീഷിൽ മിസ്റ്ററി എന്നും അഥവാ മർമ്മം, കാഠിന്യം എന്നത് ബ്ലൈൻഡ്നെസ് അഥവാ അന്ധത എന്നുമാകുന്നു. ആ മർമ്മം ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നതുവരെ ഇസ്രായേലിന് അന്ധത പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലി ചരിത്രം നോക്കിയാൽ അവർ പല പ്രാവശ്യം ദൈവത്തിൽ നിന്ന് ത്യജിക്കപ്പെട്ട് ശത്രുക്കളുടെ പീഡനത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ അനുദവിക്കുമ്പോൾ അതിൽ നിന്നും വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. റോമാലേഖനം 11:15 വാക്യത്തിൽ പൗലോസ് പ്രസ്താവിക്കുന്ന ഭ്രംശം അതിന് മുൻപുണ്ടായിട്ടുള്ളത് പോലെയല്ല, പ്രത്യുത അവർക്ക് അന്ധത പിടിവിടുമാറ് കടോരതരമാണ്. മുൻപുണ്ടായിട്ടുള്ള തള്ളപ്പെടലുകളിൽ അവർ വിഗ്രഹാരാധന എന്ന പാപത്തിലേക്ക് പിന്തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ ഭ്രംശമാകട്ടെ, അവരുടെ വീണ്ടെടുപ്പുകാരനായി ഇറങ്ങി വന്ന മശിഹായെ അവർ ത്യജിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഇസ്രായേൽ പല പ്രാവശ്യം തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. അത് വിഗ്രഹാരാധന എന്ന പാപനിമിത്തമായിരുന്നു. അവിധ തള്ളപ്പെടലുകളിൽ പ്രധാനപ്പെട്ടത് ബാബിലോൺ സൈന്യങ്ങൾ മുഖാന്തരം BC 606 സംഭവിച്ചതാണ്. അവരുടെ രാജവാഴ്ചയും സിംഹാസനം കിരീടം ആദിയായവ നഷ്ടപ്പെട്ട് അവർ ശിക്ഷണത്തിലേക്ക് അയക്കപ്പെട്ട പ്രത്യേക സന്ദർഭം അതായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 25:8 വാക്യങ്ങളിലും യെരമ്യാ പ്രവചനം 52:12 വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കും വണ്ണം യെരുശലേം ദേവാലയവും രാജധാനിയും എന്നു വേണ്ട നഗരം ഒന്നാകെ അഗ്നിക്കിരയായി ഭവിച്ചു. ഇത് സംഭവിച്ചത് യഹൂദ പഞ്ചാംഗ പ്രകാരം BC 606 August 4 അവർ ബാബേലിലേക്ക് പ്രവാസികളായി അയക്കപ്പെട്ടു. 70 കഴിഞ്ഞ് കോരേസിൻ്റെ വിളംബര പ്രകാരം അവരിൽ ഒരു പങ്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു എങ്കിലും അവർ മുഴുവനായി മടങ്ങിപ്പോയിട്ടില്ല. അവർക്ക് രാജകീയ വാഴ്ചയും അതിൽ പിന്നെ ഉണ്ടായിട്ടില്ല. 70 കഴിഞ്ഞ് കോരേസിൻ്റെ വിളംബര പ്രകാരം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം പണിയിക്കപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ കാലത്തോടടുത്ത് മഹാനായ ഹെരോദേസ് അതിനെ പുതുക്കിപ്പണിയിച്ചു. സലോമോൻ പണിയിച്ച ദേവാലയം അത്രേ BC 606 നശിച്ചത്. റോമാലേഖനം 11:15 പറഞ്ഞിരിക്കുന്ന യഹൂദജാതിയുടെ ഭ്രംശവും അംഗീകരണവും സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. അവരുടെ ഭ്രംശത്തിന് 2 ഉണ്ട്. 1 ആത്മീയ ഭ്രംശം, 2 അക്ഷരീയ ഭ്രംശം. അതുപോലെ അവരുടെ അംഗീകരണത്തിനും 2 അക്ഷരീയ അംഗീകരണവും ആത്മീയ അംഗീകരണവും. ഒന്നാമതായി അവരുടെ ആത്മീയ ഭ്രംശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇസ്രായേലിൻ്റെ ആത്മീയ ഭ്രംശം കർത്താവായ യേശുവിനെ രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ എന്നിങ്ങനെ ഔദ്യോഗികമായി 3 താൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴുന്ന രാജാവും Esaiah 32:1 മോശയെപ്പോലെ പ്രവാചകനും ആവർത്തന പുസ്തകം 18:15 വാക്യം മൽക്കിസദേക്കിൻ്റെ ക്രമത്തിൽ പുരോഹിതനും 110 വാക്യം. ഇതാണ് തൻ്റെ 3 ഈ 3 വെളിപ്പെടുത്തിക്കൊണ്ട് വിദ്വാൻമാർ പൊന്ന്, മൂര്, കുന്തിരുക്കം ഇവ കാഴ്ചു വച്ചു. പൊന്ന് രാജാവാണെന്നും മൂര് താൻ പ്രവാചകനാണെന്നും കുന്തിരുക്കം താൻ പുരോഹിതനാണെന്നും തെളിയിക്കുന്നു. കർത്താവ് ഈ 3 വെളിപ്പെടുത്തിക്കൊണ്ട് യെരുശലേമിന് കിഴക്ക് വശത്തുള്ള ഒലിവുമലയുടെ കിഴക്കെ ചെരിവിൽ ചെന്ന് ഹാഫയ്ക്കും ബദാനിക്കും സമീപത്തു നിന്ന് അവൻ ഒരു കഴുതക്കുട്ടിമേൽ കയറി യെരുശലേമിലേക്ക് ചെന്നു. ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ ഇട്ടു. മുൻപും പിൻപുമായി വലിയ പുരുഷാരം നടകൊണ്ടു. പുരുഷാരം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. അനേകർ വൃക്ഷങ്ങളുടെ ഇളം ചില്ലികൾ വെട്ടി വഴിയിൽ വിതറി. ഈത്തപ്പന കുരുത്തോലകൾ തങ്ങളുടെ കൈകളിൽ ഏന്തി ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്നിങ്ങനെ ആർത്തുഘോഷിച്ചു. Zechariah 9:9 പ്രവചിച്ചിരിക്കുന്നതിൻ്റെ നിവൃത്തിയായിരുന്നു ഇത്. തൻ്റെ ഈ ആഘോഷയാത്ര താൻ രാജാവാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തി. എന്നാൽ താൻ അപ്പോൾ ഉപയോഗിച്ച വാഹന മൃഗം രാജാക്കന്മാർ ഉപയോഗിക്കുന്നത് പോലെ കുതിരയോ കോവർ കഴുതിയോ ആയിരുന്നില്ല. 1 Samuel 1:38 2 Samuel 13:29 2 Samuel 18:9 പിന്നെയോ ഒരു കഴുതിയായിരുന്നു. രാജാക്കന്മാരുടെ വാഹനം ഒന്നിൽ കുതിര അല്ലെങ്കിൽ കോവർ കഴുതിയാണ്. അതിനുള്ള വാക്യങ്ങളാണ്, തെളിയിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. കഴുത പ്രവാചകന്റെ വാഹനമാണ്. സംഖ്യാപുസ്തകം 22:22, 1 രാജാക്കന്മാർ 13:13-24 ബലയാം കഴുതപ്പുറത്ത് യാത്ര ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ബലയാം ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ തൻ്റെ വാഹന മൃഗം താൻ പ്രവാചകനാണെന്ന് വെളിപ്പെടുത്തി. താൻ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ദേവാലയ അങ്കണത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ താൻ അടിച്ചു പുറത്താക്കി. താൻ ദേവാലയം ശുദ്ധീകരിക്കുകയായിരുന്നു. ദേവാലയ ശുദ്ധീകരണം എന്നത് പുരോഹിതൻ്റെ ശുശ്രൂഷയാണ്. തൻ്റെ ശുദ്ധീകരണ കർമ്മം താൻ പുരോഹിതനാണെന്ന് വെളിപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായി, പ്രവാചകനായി, പുരോഹിതനായി താൻ അവരുടെ അടുക്കലേക്ക് ചെന്നു. അവർ അവനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടേണ്ടതിന് പകരം അവനെ നിഷേധിച്ചു കളഞ്ഞു. അവനെ അവർ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11 യഹൂദജാതി ദൈവപുത്രനെ നിഷേധിച്ചതിനാൽ ദൈവവും അവരെ തള്ളിക്കളഞ്ഞു. അങ്ങനെ റോമാലേഖനം 11:15 പറഞ്ഞിരിക്കുന്ന ഭ്രംശം അവർക്ക് സംഭവിച്ചു. അവരുടെ ഭ്രംശം മൂലം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി ലോകത്തിന് ദൈവത്തോട് നിരപ്പ് വരുവാനുള്ള ക്രിസ്തുവിൻ്റെ പരമയാഗം കാൽവറിയിൽ നിവർത്തിച്ചു. യഹൂദജാതി ഭ്രംശിക്കപ്പെട്ടതോടെ അവർക്ക് അന്ധത പിടിപെടുകയും ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി തീർന്നു. ഈ ഭ്രംശം അവരുടെ ആത്മീയ ഭ്രംശമാണ്. യേശുവിൻ്റെ ഈ ആഘോഷയാത്രാ ദിവസമാണ് അവർ ആത്മീകമായി ഭ്രംശിക്കപ്പെട്ടത്. ഇനിയും അക്ഷരീയ ഭ്രംശം അവർക്ക് സംഭവിച്ചു. ആ അക്ഷരീയ ഭ്രംശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ ആഘോഷയാത്രാ ദിവസം അവർ ആത്മീയമായി ദൈവത്തിൽ നിന്നും ഭ്രംശിക്കപ്പെട്ടെങ്കിലും അവർ കുറേ വർഷങ്ങൾ കൂടി പലസ്തീൻ നാട്ടിൽ പാർത്തിരുന്നു. അവർക്ക് അക്ഷരീയ ഭ്രംശം സംഭവിക്കുന്നത് 70 AD യെരുശലേം നാശത്തോടു കൂടിയാണ്. അന്നവർ പലസ്തീനിൽ നിന്നും അക്ഷരപ്രകാരം പറിച്ചു കളയപ്പെട്ടു. 70 AD അവർക്കുണ്ടാകുവാൻ പോകുന്ന അക്ഷരീയ ഭ്രംശത്തെക്കുറിച്ച് തൻ്റെ ആഘോഷയാത്രയിൽ വിളിച്ചറിയിക്കുകയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 19:41-44 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം വരുന്നു. യേശുവിൻ്റെ കഴുതമേലുള്ള ഘോഷയാത്രയെങ്കിൽ ഒലിവുമലയുടെ കിഴക്കേ ചെരിവിൽ നിന്നും പടിഞ്ഞാറേ ചെരിവിങ്കിൽ നിന്നും വരുമ്പോൾ തനിക്ക് യെരുശലേമും ദേവാലയവും നന്നായിട്ട് കാണാമായിരുന്നു. തൻ്റെ ഈ യാത്ര യഹൂദജാതിയുടെ സന്ദർശനകാലമായിരുന്നു. താൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ അവനെ തള്ളിക്കളയുന്നത് താൻ ആത്മാവിൽ കണ്ടു. അങ്ങനെ അവരുടെ ആത്മീയ ഭ്രംശവും അക്ഷരീയ ഭ്രംശവും കണ്ടുകൊണ്ടാണ് താൻ ഇപ്രകാരം പ്രവചിച്ചത്. ഈ ഘോഷയാത്രയ്ക്ക് ശേഷം താൻ ബദാനിയിൽ ചെന്ന് രാത്രി പാർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അവൻ നഗരത്തിലേക്ക് പോകുമ്പോൾ ഇലകൾ നിറഞ്ഞു നിന്ന ഒരത്തിവൃക്ഷം വഴിയരിയെ നിൽക്കുന്നത് കണ്ടു. അതിൽ ഫലമൊന്നും കാണായികാൽ അതിനെ ശപിച്ചു. അത് വേറോടെ ഉണങ്ങിപ്പോയി. അത്തിവൃക്ഷം യഹൂദജാതിക്ക് നിദർശനമായി നിൽക്കുന്നു. അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയതുപോലെ യഹൂദജാതിക്ക് സംഭവിക്കുമെന്ന് ഒരടയാളത്താൽ താൻ കാണിക്കുകയായിരുന്നു. അത്തി യഹൂദജാതിയുടെ രാഷ്ട്രീയ നിലയെ കാണിക്കുന്നു. അവർക്ക് രാഷ്ട്രം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ കൊടി അടയാളം അത്തിവൃക്ഷമായിരുന്നു. കർത്താവ് ശപിച്ച അത്തി വേരോടെ ഉണങ്ങി നശിച്ചതുപോലെ യഹൂദന് സംഭവിക്കുമെന്ന് താൻ വെളിപ്പെടുത്തുകയായിരുന്നു. അത് അതുപോലെ യഹൂദജാതിക്ക് സംഭവിച്ചു. അത് 70 AD ആയിരുന്നു. യെരുശലേമിൻ്റെ നാശം 70 AD നാശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യെരുശലേം നാശത്തിന് 7 വർഷം മുൻപ് ഭ്രാന്തനെ പോലെ ഒരാൾ യെരുശലേം നഗരത്തിൽ വന്ന് യെരുശലേം തെരുവീതിയിലൂടെ തെക്ക് നിന്ന് ഒരു ശബ്ദം, വടക്ക് നിന്ന് ഒരു ശബ്ദം, യെരുശലേമിനോട് ഒരു ശബ്ദം, യെരുശലേമിന് കഷ്ടം കഷ്ടം, യെരുശലേം ദേവാലയത്തിന് വിപരീതമായി ഒരു ശബ്ദം, സകല പൗരന്മാർക്കും എതിരായി ഒരു ശബ്ദം എന്നിങ്ങനെ പറഞ്ഞും നിലവിളിച്ചും കൊണ്ട് നടന്നു. ഇദ്ദേഹം ജീസസ് എന്ന പേരായ തെക്കോവ്യ നാട്ടുകാരനായിരുന്നു. പലരും അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു, എങ്കിലും അവൻ മൗനമായിരുന്നില്ല. ചിലർ അവനെ പിടിച്ചു കെട്ടി തല്ലി. അപ്പോൾ അവൻ ദേവാലയം ഇടിഞ്ഞു, യെരുശലേം പൊടിഞ്ഞു എന്ന് ഉറക്കെ നിലവിളിച്ചു. താൻ തെരുക്കൾ തോറും അലഞ്ഞു നടന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുവാൻ തുടങ്ങി, കർത്താവും ദാനിയേൽ പ്രവാചകനും പ്രവചിച്ച ഭയങ്കര സംഭവങ്ങൾ യെരുശലേമിൽ സംഭവിപ്പാൻ തുടങ്ങി. അതിന് മുൻകുറിയായി അനേക അനിഷ്ട സംഭവങ്ങളും ലക്ഷ്യങ്ങളും കാണായി വന്നു. ഒരു വാളിൻ്റെ രൂപത്തിൽ ഒരു നക്ഷത്രം യെരുശലേം പട്ടണത്തിന് മീതെ ഒരു വർഷത്തോളം തുടർച്ചയായി കാണപ്പെട്ടു. വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും ഒരു പ്രകാശം മിന്നിക്കൊണ്ടിരുന്നു. സൂര്യാസ്തമന സമയത്ത് മേഘങ്ങളിൽ കൂടി ഒരു കൂട്ടം പടയാളികൾ ഓടിക്കൊണ്ടിരുന്ന ശബ്ദം കുറേ ദിവസങ്ങൾ തുടരെ കേട്ടുകൊണ്ടിരുന്നു. യെരുശലേം പട്ടണത്തിൻ്റെ വാതിലുകൾ ഏറ്റവും വിസ്മരണീയമായ രീതിയിൽ തുറക്കപ്പെടുകയും വളരെ ആളുകളുടെ അതിയായ ശ്രമത്താൽ മാത്രം അത് വീണ്ടും അടയ്ക്കുന്നതിനിടയാകുകയും ചെയ്തു. പെന്തക്കോസ്ത് നാളിൽ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പുരോഹിതന്മാർ നമുക്ക് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാം എന്നുള്ള ശബ്ദം പലപ്പോഴും കേൾക്കുകയുണ്ടായി. അക്കാലത്ത് ജീവിച്ചിരുന്ന ആളും സുപ്രസിദ്ധ ചരിത്രകാരനുമായിരുന്ന ജോസിഫസ് തന്നെയും യെരുശലേമിൻ്റെ മതിലിന് ചുറ്റും നടന്നുകൊണ്ട് യഹൂദജനത്തോടെ റോമ ഗവൺമെൻറ്റിന് കീഴ്പ്പെടും നല്ലത് എന്ന് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും അവർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും മറ്റും പല വിധത്തിൽ ഉപദ്രവിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കർത്താവ് തന്നെയും യെരുശലേമിനെ നോക്കിക്കൊണ്ട്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തുകൊള്ളുന്ന പ്രകാരം തന്നെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, എങ്കിലും നിങ്ങൾക്ക് മനസ്സായില്ല എന്ന് വിലപിച്ചു. ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ വെസ്പേഷ്യൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ റോമാ സൈന്യം യെരുശലേമിനെ വളഞ്ഞു. പട്ടണത്തിലേക്ക് സാധനങ്ങളാകട്ടെ മറ്റ് സഹായങ്ങളാകട്ടെ അയച്ചു കൊടുക്കുന്നതിന് അനുവദിക്കാതെ അവരെ കഷ്ടപ്പെടുത്തി നാല് വശങ്ങളിൽ നിന്നും ഭയങ്കരമായ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പട്ടണത്തിലേക്ക് പാഞ്ഞു തുടങ്ങി. കൂടാതെ വസന്ത പട്ടണം മുഴുവനും വ്യാപിച്ചു. മരണദൂതൻ അവരെ പലരെയും പിടികൂടി. ശേഷമുള്ള ജനങ്ങൾ ഭക്ഷിക്കുന്നതിനാകട്ടെ കുടിക്കുന്നതിനാകട്ടെ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടു തുടങ്ങി. ഈ അവസരത്തിലും അവർ ശത്രു സൈന്യത്തോട് എതിർക്കുന്നതിന് ഒരുമ്പെടാതെ അവർ അന്യോന്യം ചിത്രിച്ചു തുടങ്ങി. വെസ്പേഷ്യൻ തൻ്റെ ശ്രമത്തിൽ നിന്ന് പിൻവലിയേണ്ട ഒരു സംഗതി റോമിൽ നേരിട്ടു. ചക്രവർത്തിയായിരുന്ന നീറോ ജനങ്ങളെ വളരെ ഉപദ്രവിച്ചു. ജനങ്ങൾ കുപിതരായി ചക്രവർത്തിയുടെ ജീവിതം നശിപ്പിക്കുന്നതിന് തരംനോക്കി. ഒടുവിൽ രക്ഷപ്പെടുന്നതിന് ഒരു മാർഗമൊന്നുമില്ല എന്ന് കണ്ട് നീറോ ചക്രവർത്തി തൻ്റെ സ്വന്തം വാളുകൊണ്ട് തന്നെ താൻ മരിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് വെസ്പേഷ്യൻ തലസ്ഥാന നഗരിയിലേക്ക് പോവുകയും ജനങ്ങൾ തന്നെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു. ഇതിനാൽ വെസ്പേഷ്യൻ തൻ്റെ മകനായ തീത്തോസിനെ 70 6,000 പടയാളികൾ ഉൾപ്പെട്ട ഒരു സൈന്യവുമായി യെരുശലേമിലേക്ക് അയച്ചു. തീത്തോസ് സൈന്യവുമായി യെരുശലേമിൽ വന്ന അവസരം പെസഹാ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു. യഹൂദന്മാരെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം തീത്തോസിന് ഇല്ലായിരുന്നുകൊണ്ട് അവരുമായി ഒരു സന്ധ്യാലോചന നടത്തുന്നതിന് ആഗ്രഹിച്ചു. എന്നാൽ യഹൂദന്മാർ അതിന് വഴിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നിരോധനം ആരംഭിച്ചത്. പട്ടണത്തിലുള്ളവർ വെളിയിൽ ഇറങ്ങിപ്പോകുന്നതിനോ ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നതിനോ കഴിയാത്ത നിലയിൽ ആഴമേറിയ ഒരു കിടങ്ങും ഉയർന്ന ഒരു കോട്ടയും പട്ടണത്തിന് ചുറ്റിലുമായി ഉണ്ടാക്കി. പട്ടണങ്ങളിൽ ക്ഷാമം വർദ്ധിച്ചു. ജനങ്ങൾ ഓരോ ഭവനങ്ങളിലും പ്രവേശിച്ച് കൊള്ള ചെയ്തു തുടങ്ങി. പൈതാകം കൊണ്ട് മനുഷ്യർ തെരുവീതികൾ തോറും ചത്തുവീണു. അവരെ സംസ്കരിക്കാൻ പോലും ആളില്ലാതായി. ശവങ്ങൾ ചീഞ്ഞു നാറി വഴിനീളെ കിടന്നു. മനുഷ്യർ പട്ടി പൂച്ച എലി പന്നി മുതലായ ജന്തുക്കളെയും കച്ചി നാര് ചെരുപ്പ് മുതലായ സാധനങ്ങളെയും തിന്നുവാൻ തുടങ്ങി. ജനങ്ങൾ ചാണകത്തിനായും പശുക്കളുടെ മൂത്രത്തിനായും ഓടി നടന്നു. സ്ത്രീകൾ വിശപ്പടക്കുവാൻ വയ്യാതെ തങ്ങളുടെ ഓമന ശിശുക്കളെ കൊന്നു ഭക്ഷിച്ചു തുടങ്ങി. ആകപ്പാട് നിലവിളിയുടെ ശബ്ദം മാത്രമേ കേൾപ്പാൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ അവസരത്തിൽ പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചവരായ ആളുകളെ കഴുത്തുവെട്ടി കൊന്നുകളവാൻ തീത്തോസ് ആജ്ഞാപിച്ചു. അത് സൈന്യങ്ങൾ നിറപടിയായി നിറവേറ്റിക്കൊണ്ടിരുന്നു. ചിലരെ പിടിച്ച് യെരുശലേമിൻ്റെ മതിലിന് മുൻപായി ക്രൂശിൽ തറച്ചു തൂക്കി നിർത്തുകയും തന്മൂലം ഉള്ളിൽ വസിച്ചിരുന്നവർക്ക് ഭീതി വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ പിടിയിൽ എത്തിയിട്ടുള്ളവരെ സൂക്ഷിപ്പാൻ മുറികളും ക്രൂശിക്കേണ്ടതിന് കുരിശികൾ ഉണ്ടാക്കുവാൻ തടികളും പോരാ എന്ന് വരുന്നതുവരെ ക്രൂശ ശിക്ഷയാണ് അവരുടെ മേൽ നൽകിയത്. ഒരു ദിവസം 500 പേരെ വീതം ക്രൂശിച്ചു വന്നു. മറ്റു ചിലരെ അവർ പിടിച്ച് ഭക്ഷണ സാധനങ്ങൾ അവരുടെ ഉള്ളിൽ കുത്തിക്കടത്തി വയറ് പൊട്ടിച്ച് കൊന്നുകളഞ്ഞു. തങ്ങളുടെ ദ്രവ്യം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണമെന്ന് കരുതി അവയെ വിഴുങ്ങിയതായ ഒരു വലിയ കൂട്ടത്തെ ശത്രുക്കൾ പിടിച്ച് വയറ് കീറി ദ്രവ്യം എടുത്ത ശേഷം മരുഭൂമിയിൽ മൃതപ്രായരായി എറിഞ്ഞു കളഞ്ഞു. ഒരു രാത്രിയിൽ 2000 പേരെ വീതം വയറ് കീറി കൊന്നു കളഞ്ഞതായിട്ടാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. റോമൻ സൈന്യം കോട്ടവാതിൽ പൊളിച്ച് പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. യഹൂദന്മാർ അമ്പരന്ന് ഓടിത്തുടങ്ങി. ഒരു വലിയ സംഹാരം നടന്നു. കൊല്ലപ്പെട്ട യഹൂദന്മാരുടെ രക്തം തെരുക്കളിൽ കൂടി ആറുപോലെ ഒഴുകുകയും അത് റോമൻ പടയാളികളുടെ കുതിരകളുടെ കടിവാളങ്ങളോട് പൊങ്ങി ഒഴുകുകയും ചെയ്തു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദജാതി പറഞ്ഞതിന് വണ്ണം അവരുടെ മേൽ സംഭവിച്ചു. മത്തായി 27:25 മസിഹ തങ്ങളെ രക്ഷിച്ചേക്കുമെന്ന് കരുതി ഒരു വലിയ കൂട്ടം ദേവാലയത്തിലേക്ക് ഓടി. എന്നാൽ മസിഹയായി വന്നവനെ അവർ തള്ളിക്കളഞ്ഞു എന്നറിയാ എന്ന് അവർ മനസ്സിലാക്കിയില്ല. ദേവാലയത്തിൻ്റെ വാതിക്കൽ ഒരു കൂട്ടക്കൊല നടന്നു. വാതിൽ രക്തം കൊണ്ടും ശവശരീരങ്ങൾ കൊണ്ടും നിറഞ്ഞു. യെരുശലേം ദേവാലയം തീത്തോസിന് ജയത്തിൻ്റെ സ്തംഭമായി നിർത്തണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദേവാലയം നശിപ്പിക്കരുതെന്ന് തൻ്റെ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചിരുന്നു. എന്നാൽ ഒരു പടയാളി ഒരു തീക്കൊള്ളിയെടുത്ത് ദേവാലയത്തിന് നേരെ എറിയുകയും ആ ദേവാലയം അഗ്നിക്കിരയാകുകയും ചെയ്തു. ആ മഹാസമുദ്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതിയപ്പെട്ട കനകത്തകിടുകൾ ആദ്യായവ ഉരുകി കല്ലുകൾക്കിടയിൽ വീണിരുന്നതിനാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള ചിന്തയാലും അതെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഓരോ കല്ലുകളും ഇളക്കുന്നതിനിടെയായി. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരുന്നു. ലൂക്കോസ് 19:44 എന്ന വചനം നിവൃത്തിയായി. ഒരു കല്ല് മറ്റൊരു കല്ലിന്മേൽ ശേഷിക്കാതെ യെരുശലേം ദേവാലയം നശിച്ചു. ഈ യുദ്ധത്തിൽ 13,000,000+ പേരെ കൊന്നു കളഞ്ഞു. 100,000 ആളുകൾ അടിമകളായി പിടിക്കപ്പെട്ടു. റോമാ രാജ്യം ജയോത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ അടിമകളായി പിടിക്കപ്പെട്ട യഹൂദജാതി റോമാ വിഗ്രഹങ്ങളെ ചുമന്നുകൊണ്ട് കരഞ്ഞു നടക്കുന്ന ദുഃഖകരമായ കാഴ്ച വർണ്ണിക്കാവതല്ല. യേശുവിനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ച ജാതിയോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധി എത്ര ഭയങ്കരം. അങ്ങനെ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞതുപോലെ യഹൂദജാതിക്ക് സംഭവിച്ചു. മത്തായി 27:25 യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീണെന്ന് ക്രൂശും ചുമന്നുകൊണ്ട് പോയ യേശു ക്രിസ്തു യെരുശലേം പുത്രിമാരെ നോക്കി പറയുകയുണ്ടായി. ലൂക്കോസ് 23:28 അങ്ങനെ യഹൂദജാതി ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിൽ നിന്നും പറിച്ചു കളയപ്പെട്ടു. അപ്രകാരം അവരുടെ അക്ഷരീക ഭ്രംശവും നടന്നു. ഇതേ തുടർന്ന് യഹൂദന്മാർ ഫലസ്തീനിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. BC 606 ഓഗസ്റ്റ് 4 ബാബിലോൺ സൈന്യങ്ങൾ മുഖാന്തരം ശലോമോൻ പണിയിച്ച ദേവാലയം നശിപ്പിച്ചു. അതുപോലെ തന്നെ 70 ഓഗസ്റ്റ് 4 ഹേരോദാവിനാൽ പണിയിക്കപ്പെട്ട ദേവാലയം തീത്തോസ് നശിപ്പിച്ചു. യഹൂദ പഞ്ചാംഗ പ്രകാരം അത് ഓഗസ്റ്റ് 4 ആയിരുന്നു. അതുകൊണ്ട് 70 ശേഷം യഹൂദന്മാർ ഓഗസ്റ്റ് 4 ഒരു വിലാപദിനമായി ആചരിച്ചു പോരുന്നു. യഹൂദജനം വർഷം തോറും അന്നേ ദിവസം അവിടെ വിലാപമതിൽ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്ത് ഒരുമിച്ച് കൂടി അനുതാപ പ്രാർത്ഥനകൾ കഴിക്കുന്നു. 70 ഇടിച്ചു കളയപ്പെട്ട ഒരു ശൂന്യശിഷ്ടം നിൽക്കുന്ന ഭാഗമാണത്. ആണ്ടുതോറും ഓഗസ്റ്റ് 4 അവരവിടെ ഒരുമിച്ച് കൂടി വിലാപമതിമേൽ തങ്ങളുടെ നെറ്റുകളെ ഇടിച്ചും കൊണ്ട് സ്വജാതിയുടെയും സ്വന്തം നഗരത്തിൻ്റെയും വിടുതലിന് വേണ്ടി തങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ മതിലിനെ വിലാപമതിൽ എന്ന് പേരിടുവാനിടയായി. യഹൂദജാതി 70 യെരുശലേം നാശത്തോടുകൂടി ലോകമെങ്ങും ചിതറപ്പെട്ടു പോയി. അവരുടെ വീണ്ടെടുപ്പുകാരനായി വന്ന മശിഹായെ സ്വീകരിച്ച് രക്ഷപ്രാപിക്കേണ്ടതിന് പകരം അവർ അവനെ തള്ളിക്കളഞ്ഞു, ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നും ഫലസ്തീനിൽ നിന്നും പറിക്കപ്പെട്ടു, ഭ്രംശിക്കപ്പെട്ടു. അവർക്ക് സ്വാഗതം അരുളുവാൻ ആരുമുണ്ടായിരുന്നില്ല. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.